മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.
നമസ്കാരം. മനോരമ ഓൺലൈൻ്റെ ഓപ്പൺ ബോർഡ് പോഡ്കാസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് സുജിത് നായർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോർക്കളം തെളിഞ്ഞു കഴിഞ്ഞു. യു ഡി എഫും എൽ ഡി എഫും 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി അവരുടെ ആ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം വളരെ വ്യക്തമാണ്. ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കുന്നവർ എൻ ഡി എയുടെ ഏതാനും സ്ഥാനാർത്ഥികളെ, ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. എങ്കിലും ഏതാണ്ട് മത്സരത്തിൻ്റെ ഒരു കളം തെളിഞ്ഞു, പടക്കളം ഉണർന്നു എന്നുള്ള സാഹചര്യമാണുള്ളത്. ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ്. അതിനുശേഷം ജൂൺ 4 രാജ്യത്തെല്ലായിടത്തുമുള്ള വിധി ദിനം എന്ന് പറയുന്നത് ജൂൺ 4 എന്നാണ് വോട്ട് എണ്ണുന്നത്. തുടക്കത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇപ്പോഴത്തെ പോളിംഗ് ഡേറ്റ് തന്നെയാണ്. അതായത് പോളിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച 26 എന്നുള്ള ആ 26 വെള്ളിയാഴ്ച ആയതിലേ അപാകത, അനൗചിത്യം ഒക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇലക്ഷൻ പ്രഖ്യാപിച്ച ഇലക്ഷൻ കമ്മീഷൻ അനൗൺസ്മെൻറ്റ് വന്ന അപ്പോൾ തന്നെ മുസ്ലിം ലീഗ് സമസ്ത തുടങ്ങിയ മുസ്ലിം ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ച ദിനം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലുള്ള അതൃപ്തി, ആ പ്രതിഷേധം വ്യക്തമാക്കി അവർ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ രംഗത്ത് വന്നു. കെ പി സി സിയും ഇലക്ഷൻ ഡേറ്റ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയെ ബന്ധപ്പെട്ട മതപരമായ വിശ്വാസം, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ, അതിനൊപ്പം തന്നെ ശനിയാർ അവധിക്കൊപ്പം വെള്ളിയാഴ്ച ചേർന്നുള്ളൊരു ദിവസം ഇലക്ഷൻ നടന്നാൽ 3 അവധിയെടുത്ത് യാത്രകളും മറ്റും പ്ലാൻ ചെയ്യും, ഇലക്ഷൻ പ്രോസസ്സിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആളുകൾ ഇടയാകുമോ എന്നൊക്കെയുള്ള ആശങ്ക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഈ പരാതികളും ഈ പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇലക്ഷൻ തീയതി മാറ്റിവെക്കും എന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. സാധാരണ അങ്ങനെ ഉണ്ടാവുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ എന്താണേലും തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏപ്രിൽ 26 ഇലക്ഷൻ നടക്കുമ്പോൾ പ്രഖ്യാപിച്ച ദിവസവുമായി കണക്ക് കൂട്ടുമ്പോൾ 41 നീണ്ട പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും മുന്നിലുള്ളത്. അതിനുശേഷം വീണ്ടും 39 പ്രചാരണം കഴിഞ്ഞ് കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ വോട്ടെണ്ണാനായിട്ട് വീണ്ടും 39 കാത്തിരിക്കണം. അങ്ങനെ 80 നീണ്ട കാത്തിരിപ്പാണ് ജനവിധി പുറത്തുവരാനായിട്ട് അനൗൺസ്മെൻറ്റിന് ശേഷമുള്ള ദിവസം കണക്കാക്കിയാൽ 80 മുന്നിലുള്ളത്. ഈ ദിവസങ്ങൾ നമുക്കറിയാം വളരെ ചൂട് അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഈ ചൂട് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിനൊപ്പം തന്നെയാണ് കാലാവസ്ഥാപരമായ ചൂട്, ഒപ്പം തന്നെ അതിനെ ചൂടിനെ അതിജീവിക്കണം. പ്രചാരണ സംബന്ധമായ ഇത്രയും ദിവസം നീണ്ട പ്രചാരണം, മുന്നണികൾ മത്സരിച്ച് നടക്കുമ്പോൾ അതിനു വേണ്ടി വരുന്ന ചെലവുകൾ, ഈ രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളികൾക്കൊപ്പം തന്നെ ഇങ്ങനെ പ്രായോഗികമായ വെല്ലുവിളികളും ഒക്കെ മുന്നണികൾക്കും പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും മുന്നിലുണ്ട്. ആ ക്ലേശകരമായ ദിവസങ്ങളിലേക്കാണ്, ഒപ്പം തന്നെ വലിയ വെല്ലുവിളി വരുന്ന ദിവസങ്ങളിലേക്കാണ് കേരളത്തിലെ പാർട്ടികൾ കടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും പൊതുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. കാരണം ദേശീയ തലത്തിൽ ഉള്ള ഒരു പരിശോധനയിൽ കോൺഗ്രസ് മുന്നിൽ വരുന്നു. നാഷണൽ ലെവലിലുള്ള സിറ്റുവേഷനിൽ കോൺഗ്രസിന് അഡ്വാൻറ്റേജസുള്ള ഒരു, അതായത് കോൺഗ്രസ് ഒന്നുകിൽ അധികാരത്തിൽ വരാം അല്ലെങ്കിൽ നിലവിലുള്ള അധികാരത്തിലുള്ള കക്ഷിയെ താഴെയിറക്കാൻ പ്രാപ്തമായ മുന്നണി എന്നുള്ള വലയിൽ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫും യു ഡി എഫും ആയുള്ള കമ്പാരിസണിൽ യു ഡി എഫിനാണ് ഒരു മുൻഗണന കൊടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രകടമായിരുന്നു. അതായത് ബി ജെ പി സർക്കാരിനെ താഴെയിറക്കി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു, കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ പ്രചാരണം കേരളത്തിൽ യു ഡി എഫിന് സഹായകരമായി. അതിനൊപ്പം തന്നെ ശബരിമല വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ വലിയ ഒരു വികാര വേലിയേറ്റം, ഇത് രണ്ടും കൂടെ കണക്കിലെടുത്തപ്പോൾ വലിയ വിജയമാണ്, 19-1 വിജയമാണ് യു ഡി എഫിന് ഉണ്ടായത്. ആലപ്പുഴ മാത്രമാണ് അന്നത്തെ ആ ഒരു തരംഗത്തിൽ യു ഡി എഫിന് നഷ്ടപ്പെട്ടത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് റിസൾട്ട്, എന്താകും ഫലം എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗമേറുന്ന ചോദ്യം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ തന്നെയാണോ ഈ ആ പൊതുവായ പാറ്റേൺ തന്നെയാണോ ഇക്കുറിയും കേരളം പിന്തുടരുന്നത്, അതോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് എൽ ഡി എഫ് നടത്തി, അപ്പോൾ ഇപ്പോഴത്തെ ആ മേൽക്കൈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കണക്കിലെടുക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു മേൽക്കൈ അവകാശപ്പെടാവുന്ന മുന്നണി എൽ ഡി എഫ് തന്നെയാണ്. ആ മേൽക്കൈ അവർക്ക് ലോക്സഭയിലും പ്രതിഫലിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ട്. ബി ജെ പി ഒപ്പം തന്നെ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനമൊന്നും സൃഷ്ടിക്കാറില്ല. പക്ഷേ എല്ലാ കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേരളത്തിലെ വോട്ട് വിഹിതം പെർസെൻറ്റേജ് കൂടാറുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ നാഷണൽ സിറ്റുവേഷൻ ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പി അധികാരത്തിൽ വരാനുള്ള കക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു മുന്നേറ്റം സമീപകാലത്ത് പ്രത്യേകിച്ചും നേരത്തെയും നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പായി താരതമ്യപ്പെടുത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പം വോട്ട് കൂടുതൽ കിട്ടുന്ന രീതിയാണ് ബി ജെ പിക്കുള്ളത്. 15% വോട്ട് കഴിഞ്ഞ തവണ എൻ ഡി എക്ക് ലഭിച്ചിരുന്നു. അത് 20% വർദ്ധിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളും ജയിച്ചു വരും എന്നുള്ളതാണ് എൻ ഡി എ കാണുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം. ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ള പ്രവചനങ്ങൾ എല്ലായിടത്തും പല സർവേകളും ഒക്കെ ഇതിനകം തന്നെ അത്തരം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ബി ജെ പി കേരളത്തിൽ ആ ഒരു കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത കൂടുതൽ സാധ്യതയുള്ള മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അതൊരു മുൻതൂക്കം തന്നെ നൽകുമെന്ന് ബി ജെ പിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും പ്രതീക്ഷിക്കുന്നു. ഈ ഇതാണ് ഇപ്പോഴത്തെ പൊതുവിൽ ഇപ്പോഴത്തെ ചിത്രം. ഇതിൽ നിന്ന് മുന്നോട്ട് ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാം എന്നുള്ളതാണ് നമുക്ക്, എങ്ങനെയാണ് അവർ ഇപ്പോഴത്തെ ആ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ആ ചർച്ച തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ സാഹചര്യം അനുകൂലമായ കഴിഞ്ഞ തവണ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഇപ്പോഴതുപോലെ ഇല്ല എന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള വലിയ അന്നത്തെ ആ ഒരു വലിയ പ്രതീക്ഷ ഇന്ന് അതേപോലെ തന്നെ ഇപ്പോൾ ഇല്ല എന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഇന്ത്യ മുന്നണി നേതൃത്വത്തിലുണ്ട്, ഇന്ത്യ മുന്നണിയുടെ അമരത്ത് കോൺഗ്രസ് ആണ് എന്നൊക്കെ പറയുമ്പോഴും അത് പക്ഷേ ആ നിലയിൽ കോൺഗ്രസിനെ അവർ അംഗീകരിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയിലെ ഒരു ഭാഗമാണ് കോൺഗ്രസ് എന്നേ സി പി എം പറയുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് എന്നുള്ള എല്ലാം ഒരു തിരിക്കുറ്റി, രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ തിരിക്കുറ്റി കോൺഗ്രസ് ആണെന്നുള്ള നിലയിലുള്ള ചിത്രം അങ്ങനെ ഇല്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്, കേരളത്തിലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അവർ കാണുന്നു. കഴിഞ്ഞ തവണത്തെ വിശ്വാസ പ്രശ്നങ്ങളൊന്നും ഇത്തവണ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് കാണുന്നു. അങ്ങനെ ഒരു സാധാരണ ഏതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഉണ്ടാകാവുന്ന ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടായേക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു തൂത്തുവാരിക്കൊണ്ട് പോകാവുന്ന, അതായത് യു ഡി എഫിൻ്റെ ഒരു തൂത്തുവാരൽ നടക്കാവുന്ന രീതിയിലുള്ള വലിയ തരംഗം ഉണ്ടാവാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്കും നല്ല മത്സരം കാഴ്ചവെച്ചാൽ തങ്ങൾക്കും ചില സ്ഥലങ്ങളിൽ ജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെയാണ് വലിയ അവകാശവാദങ്ങളൊക്കെയാണ് സി പി എമ്മിൻ്റെ നേതാക്കളും അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുമൊക്കെ മുഴങ്ങിയത്. 12 വരെ ജയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിലുമൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മൾ നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർ കുറഞ്ഞത് 5 എങ്കിലും അവർ ജയിക്കാമെന്ന് പറയുന്നത് 5 മുകളിലേക്ക് എന്നുള്ള നിലയിലുള്ള ഒരു ചിത്രം അവർ പ്രതീക്ഷ പറയുന്നത്. അത് പൊതുവിൽ ആ സാഹചര്യത്തിനനുസരിച്ച് വർദ്ധിക്കാം എന്നുള്ള നിലയിൽ കാണുന്നുണ്ട്. എങ്ങനെ വന്നാലും കഴിഞ്ഞ തവണത്തെ 1 നിന്ന് മുന്നോട്ട് വരും, അത് എത്രയാണെങ്കിലും ലാഭമാണ്. അതുകൊണ്ട് ആ ഒരു വാശി, ആ ഒരു നോടെയാണ് അവർ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസിൻ്റെ ഒരു പ്രശ്നം സി പി എമ്മിന് മുന്നിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നല്ല പ്രകടനം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കാഴ്ചവെക്കേണ്ടത് ദേശീയ പാർട്ടി അംഗീകാരം നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് പിന്നെ തന്നെയാണ് അവർ പാർട്ടി ചിഹ്നത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടിയുടെ പരമാവധി വോട്ട് വീഴുന്നതെല്ലാം പാർട്ടി ചിഹ്നത്തിലാവണം എന്നുള്ളതുകൊണ്ടാണ് സ്വതന്ത്രമാരെ ഇത്തവണ ഒഴിവാക്കിയത്. അങ്ങനെ നല്ല വാശിയോടെ എൽ ഡി എഫും സി പി എമ്മിൻ്റെയും സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് ഇവിടെ കേരള കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. യു ഡി എഫിൻ്റെ ചിത്രം കഴിഞ്ഞ തവണത്തെ അതേ അഡ്വാൻറ്റേജ് അവർ ഇത്തവണ കാണുന്നുണ്ട്. ശബരിമല വിഷയം ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ്റിനെതിരെ വലിയ വലിയ അവിശ്വാസവും എതിർപ്പും രോഷവും ഉണ്ട് പിണറായി സർക്കാരിനെതിരെ എന്ന് ഉള്ള വിശ്വാസം യു ഡി എഫ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡി സർക്കാരിനെതിരെയുള്ള ശക്തമായ വികാരമുണ്ട്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു വിശ്വാസവും എതിർപ്പും, ഇനി വീണ്ടും ഒരിക്കൽ കൂടി മോഡി സർക്കാർ വന്നാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകളുമൊക്കെ കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും ആകും പ്രയോജനം ചെയ്യുക എന്നുള്ള വിശ്വാസത്തിലാണ് കോൺഗ്രസും യു ഡി എഫും ഉള്ളത്. യു ഡി എഫ് അനുകൂല വികാരം എന്നുള്ളതിനേക്കാൾ ഒരു ആൻറ്റി മോഡി, ആൻറ്റി പിണറായി ട്രെൻഡ് കേരളത്തിൽ യു ഡി എഫിന് ഗുണകരമാകും എന്നുള്ള ഒരു വിചാരത്തിലാണ് ആണ് കോൺഗ്രസ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ പോലും വിജയിച്ച് തിരിച്ചു വരാം എന്നൊക്കെയുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. അവസാന നിമിഷം വരുത്തിയ മാറ്റങ്ങൾ, ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ വരുന്നു, അവിടെ കെ സിക്ക് അവിടെ ഒരു സ്വാധീനം പ്രയോജനം ചെയ്യും. ഒപ്പം തന്നെ വടകരയിൽ ഷാഫി പറമ്പിൽ വരുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ചലനങ്ങൾ, അത് മുസ്ലിം ജനവിഭാഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആവേശം. മൂന്നാമത്തെ കാര്യം, തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പി ആണ്, നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും ഈ പൊതു കണക്കൂട്ടൽ ആദ്യ പ്രചാരണ രംഗത്ത് അല്പം പിന്നോട്ട് പോയിരുന്നു. അവിടെ മുരളി വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന കെ മുരളീധരൻ വന്നപ്പോഴുള്ള മാറ്റങ്ങൾ, അങ്ങനെ ആ മാറ്റങ്ങൾ മൂന്ന് സീറ്റിലും ഗുണം ചെയ്തു. ഒപ്പം തന്നെ പല സീറ്റുകളിൽ, മിക്കവാറും സീറ്റുകളിലൊക്കെ അവർ അഡ്വാൻറ്റേജ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പം തന്നെ അഡ്വാൻറ്റേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഫലം, നല്ല ജനവിധി കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയാണ് യു ഡി എഫ്. അതേസമയം കഴിഞ്ഞ തവണത്തെ 19-1 എന്നുള്ളത് അവർക്കൊരു ഒരു ബാധ്യത തന്നെയാണ്. കാരണം അത്രയും വലിയ റിസൾട്ട് കഴിഞ്ഞ തവണത്തെ ആ അതൊരു പ്രതീക്ഷയുടെ ഭാരം അവരുടെ മേൽ പതിക്കുന്നുണ്ട്. 3-4 സീറ്റ് എൽ ഡി എഫിന് കൂടുതൽ കിട്ടിയാൽ തന്നെ അവർക്ക് അവർക്ക് പറഞ്ഞ് വിശദീകരിക്കാൻ പാടുപെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ 15 സീറ്റിൽ കൂടുതലുള്ള ഒരു ആധികാരികമായ കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്ന് തിരിച്ചു വരാൻ പര്യാപ്തമായ ഒരു ആധികാരികമായ വിജയമാണ് UDF ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ UDFിൻ്റെ ആ തിരിച്ചടികൾ UDFിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാക്കാം, മുന്നണി സംവിധാനത്തെ തന്നെ അത് ബാധിക്കാം എന്നൊക്കെ ഉള്ളതിനാൽ വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് UDFനെ സംബന്ധിച്ചുള്ള. BJPയും അതുപോലെ തന്നെയാണ്. BJPക്കും വളരെ കേരളത്തിലെ കേരള ഘടകം അവരുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല എന്നുള്ള പ്രശ്നം അവർ കേരളത്തിലെ BJPയുടെ മുന്നിലുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷകൾ അവർ വയ്ക്കുന്നുണ്ട്. ഇത്തവണയും നരേന്ദ്രമോദി തന്നെ, പ്രധാനമന്ത്രി തന്നെ വന്ന് രണ്ടക്കം എന്ന് പറഞ്ഞാൽ, രണ്ടക്കം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് എന്താണ് അത് ഉദ്ദേശിക്കുന്നുള്ള സംബന്ധിച്ച ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. 2 കൂടുതലാണോ, അതല്ല 2 എന്നുള്ളതൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണല്ലോ അവർ ഇത്തവണ കേരളത്തിൽ ഒന്ന് ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, പത്തനംതിട്ടയൊക്കെയാണ് അവർ നേരത്തെ പ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലങ്ങൾ. ഈ സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷം എത്രത്തോളം ആ ചിത്രം, ആ ഒരു ആവേശം അവർക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ BJPക്കകത്തുണ്ട്. പക്ഷേ നല്ല ത്രികോണ മത്സരം മിക്ക മണ്ഡലങ്ങളിലും അവർ കാഴ്ചവെക്കുന്നുണ്ട്. കേരളത്തിലെ BJPക്ക് അനുകൂലമായ സാഹചര്യമല്ല ഉള്ള പൊതുവിലുള്ളതെങ്കിലും മോഡിക്ക് അനുകൂലമായ സാഹചര്യം കേരളത്തിലുണ്ട്. 30% സ്ത്രീകൾ BJPക്കാരല്ലാത്ത ചെറുപ്പക്കാരുമായ ഏതാണ്, 30%ത്തിലധികം പേർ മോഡിയെ പക്ഷേ പിന്തുണയ്ക്കുന്നുണ്ട്. അത് വോട്ടായി മാറ്റാൻ കഴിഞ്ഞ, അതുകൊണ്ടാണ് അവർ യുവം പരിപാടി സംഘടിപ്പിച്ച്, മഹിളകളുടെ വലിയ സംഗമം സംഘടിപ്പിച്ചതൊക്കെ അത് ആ ഒരു വിശകലനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നല്ല മത്സരം അതിലൂടെ ഒരു അട്ടിമറി വിജയങ്ങൾ ഇതൊക്കെ BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. കളം ഇനിയും പൂർണ്ണമായും തെളിയാനുണ്ട്. ചർച്ചാ വിഷയങ്ങൾ ഇനിയും വരാനുണ്ട്. അങ്ങനെ ഇനിയും തിരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാവുന്ന കാര്യങ്ങൾ, ഇനി ഘടകങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉയർന്ന് വരാനിടയുണ്ട്. അത്ര വ്യക്തമായ കൂടുതൽ രാഷ്ട്രീയ ചിത്രം നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യും. ആ ചിത്രത്തിലേക്ക് വീണ്ടും പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ വരാം. വീണ്ടും കേൾക്കാം. അതുവരെ till then goodbye. മനോരമ ഓൺലൈൻ പോഡ്കാസ്റ്റ്.